വിശുദ്ധ ബൈബിളിലെ അതിപ്രധാനപ്പെട്ട ഒരു അധ്യായമാകുന്നു നാം ഇന്നലെ പഠിക്കുവാൻ ആരംഭിച്ചതെന്ന് ഓർക്കുമല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ കൂടുതലായി ചിന്തിക്കുവാൻ ആരംഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഗൂഢാർത്ഥ ഉപമകളുടെ പ്രഭാഷണം എന്നത്രേ ഈ അധ്യായത്തിന് നാം പേര് നൽകിയത്. സ്വർഗരാജ്യത്തെ സംബന്ധിക്കുന്ന ഈ ഉപമകളുടെ നിരയിലെ ആദ്യത്തെ ഉപമ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ അധ്യായത്തിലെ 8 ഉപമകളിൽ 2 എണ്ണം മാത്രമാണ് ക്രിസ്തു വ്യാഖ്യാനിച്ചത്. വിതയ്ക്കുന്നവൻ്റെ ഉപമ പറഞ്ഞാണ് ക്രിസ്തു ആരംഭിച്ചത്. വിതച്ചപ്പോൾ ചിലത് വഴിയരികെ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. ഈ പറഞ്ഞിരിക്കുന്ന വിത്ത് ദൈവവചനമാകുന്നു എന്നും മണ്ണ് ഓരോ വിധത്തിലുള്ള മനുഷ്യരുടെ ഹൃദയമാകുന്നു എന്നും നമ്മുടെ കർത്താവ് വ്യാഖ്യാനിച്ചു. വഴിയരികെ വീണത് പറവകൾ എടുത്തു കളഞ്ഞതിനെ കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്. 13-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വരെ നാം ചിന്തിച്ചിരുന്നല്ലോ. 2-ാമത്തെ കൂട്ടം പാറസ്ഥലത്ത്, മണ്ണില്ലാത്ത സ്ഥലത്ത് വീണു. 13-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ ഞാനിന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ട്, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു, എങ്കിലും വേരില്ലാതിരിക്കിയാൽ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ആദ്യത്തെ കൂട്ടത്തിൻ്റെ വിപരീത സ്വഭാവമുള്ള കൂട്ടമത്രേ ഈ പാറസ്ഥലത്ത് മണ്ണ് പ്രതിനിധീകരിക്കുന്ന കൂട്ടം. വഴിയിരിക്കെ വീണതുപോലെ വചനം കേട്ടവരിൽ നിന്നും വചനം എടുത്തു കളഞ്ഞത് സാത്താനായിരുന്നു. പക്ഷേ ഈ 2-ാമത്തെ കൂട്ടത്തെ ആക്രമിച്ചത് ജഡമാകുന്നു. ആദ്യത്തെ കൂട്ടത്തെ പോലെ ഇവർ തണുത്തുറഞ്ഞവരല്ല, നല്ല ചൂടുള്ളവർ. പ്രസംഗം കേട്ടപ്പോൾ എന്തൊരു കരച്ചിലായിരുന്നെന്നറിയാമോ? അവരുടെ പ്രതികരണം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. വികാരത്തള്ളലിൽ അവർ വിളിച്ചു പറയുന്നതൊക്കെ ഹൃദയസ്പർശിയായ കാര്യങ്ങൾ തന്നെയാണ്. ഓരോ കൺവെൻഷൻ സീസണിലും അവർ തീരുമാനമെടുക്കും. വർഷാവസാന കൂട്ടായ്മയിൽ അവരുടെ തീരുമാന ലിസ്റ്റിന് 1 മീറ്റർ നീളം കാണും. പക്ഷെ ഒന്നും പ്രായോഗികമാക്കാത്ത നിർജീവാവസ്ഥ. ബസിൻ്റെ പുറകെ പറന്നു പോകുന്ന കരിയില താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബസ് വരുമ്പോൾ റോഡരികിൽ കിടക്കുന്ന കടലാസ് കഷ്ണങ്ങളും കരിയിലയും പൊങ്ങിപ്പറക്കും. ഇപ്പോൾ എല്ലാം കൂടി ബസിൻ്റെ കൂടെ കൂടും എന്ന് നാം ചിന്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവ അങ്ങനെ തന്നെ കെട്ടടങ്ങും. ഇന്ന് അനേകരുടെയും ആത്മികം ഇതുപോലെയാണ്. പാറപ്പുറത്തെ ആഴമില്ലാത്ത മണ്ണിൽ വീഴുന്ന ദൈവവചനമത്രേ ഇത്. ഇതുകൊണ്ടൊരു പ്രയോജനവുമില്ല. 3-ാമത്തെ കൂട്ടം കേൾവിക്കാർ മുള്ളു നിറഞ്ഞ നിലം പോലെയാകും. 13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം കാണുന്നത് മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായിത്തീരുന്നതാകുന്നു. 3-ാമത്തെ കൂട്ടർ അവരിൽ വീണ ദൈവവചനം ലോകം പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. വഴിയരികെ വീണവരുടെ വചനം സാത്താൻ എടുത്തു കളഞ്ഞു. പാറപ്പുറത്ത് വീണതുപോലെ വീണ ആ കൂട്ടരുടെ വചനം ജഡം തട്ടിക്കൊണ്ടുപോയി. ഇതാ ഇവിടെ 3-ാമത്തെ കൂട്ടത്തെ ലോകം ഞെരുക്കി വചനം മാറ്റിക്കളഞ്ഞു. ലോകത്തിൻ്റെ ചിന്താകുലം ഇവരിലേക്ക് വരുന്നു. ചിലപ്പോൾ ഇത് ദാരിദ്ര്യമാകും, മറ്റു ചിലപ്പോൾ ധനം ഉണ്ടാക്കണം എന്ന് മാത്രമുള്ള ചിന്തയാകും. സാമൂഹ്യമായി നോക്കുമ്പോൾ രണ്ടറ്റത്ത് നിൽക്കുന്ന ആളുകളെയാണ് ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ഏറ്റവും അധികം പ്രയാസമുള്ളത്. അങ്ങേയറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്നവരും വളരെയധികം സമ്പത്തുള്ളവരും. ലോകത്തിൻ്റെ ചിന്ത ഞെരുക്കിയിട്ട് അനേകരും ദൈവവചനത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒരു സത്യം കൂടി ഞാൻ ഓർപ്പിക്കാം. ഈ 3 തരത്തിലുള്ള മണ്ണ് 3 തരത്തിലുള്ള വിശ്വാസികളെ അല്ല പ്രതിനിധീകരിക്കുന്നത്. ഈ 3 കൂട്ടർ വിശ്വാസികളെ അല്ല, അവർ ദൈവവചനം കേട്ടു, അവർ ദൈവവചനം കൈക്കൊള്ളാം എന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലെങ്കിൽ തീരുമാനമെടുത്തതേ ഉള്ളൂ. അവിടെ കൊണ്ട് അവസാനിച്ചു. നാം യഥാർത്ഥത്തിൽ വിശ്വാസത്തിലാണോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതാണ് സുഹൃത്തെ. ഇനിയും നാം അടുത്ത കൂട്ടം ആളുകളിലേക്ക് പ്രവേശിക്കുകയാണ്. 23-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത് നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. ദൈവവചനം കേൾക്കുകയും അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തികളാണിവർ. അവരിൽ ചിലർ അധികം ഫലം പുറപ്പെടുവിക്കുന്നില്ല, വെറും 30 മേനി മാത്രം. പക്ഷേ ചിലർ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു. ദൈവവചനം ഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ടായിരിക്കണം. എത്യോപ്യക്കാരനായിരുന്ന ക്ഷണന്റെ അനുഭവം തന്നെ ഓർക്കുന്നില്ലേ? അവൻ വചനം വായിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവനത് മനസ്സിലായില്ല. അത് ഗ്രഹിക്കണമെന്ന് അവന് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ അങ്ങോട്ട് അയക്കുന്നു. അവൻ ക്ഷണന്റെ കൂടെ ഒരു ഉല്ലാസയാത്ര അങ്ങ് നടത്തി. പിരിയുന്നതിന് മുൻപ് ക്ഷണന് സ്വർഗത്തിലേക്കുള്ള ഒരു ടിക്കറ്റും കൊടുത്തു. ഫിലിപ്പോസ് ദൈവവചനം ക്ഷണന് വ്യാഖ്യാനിച്ചു കൊടുത്തു. അറുപ്പാനുള്ള ആടിനെ പോലെ കൊണ്ടുപോയത് കർത്താവായ യേശുക്രിസ്തുവിനെയാണെന്നും അവൻ നമ്മുടെ അതിക്രമം നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യം നിമിത്തം തകർന്നും ഇരുന്നു എന്നും ഫിലിപ്പോസ് വിശദീകരിച്ചു കൊടുത്തു. ക്ഷണൻ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ കൈക്കൊള്ളുകയും ചെയ്തു. ദൈവവചനം എന്ന വിത്ത് ഫിലിപ്പോസ് വിതയ്ക്കുകയായിരുന്നു. വിതയ്ക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്നും വിത്ത് ദൈവവചനമാകുന്നു എന്നും വിശ്വസിക്കുവാൻ ആഗ്രഹമുള്ളവരിൽ പരിശുദ്ധാത്മാവ് അത് പ്രായോഗികമാക്കുന്നു എന്നുമുള്ളതിനാൽ സ്വർഗരാജ്യത്തിൻ്റെ ഒരവസ്ഥയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. വിതയ്ക്കുന്നവൻ്റെ ഉപമ നൽകിയതിന് ശേഷം വളരെ രസകരമായ ഒരു കാര്യം കർത്താവ് പറഞ്ഞു. ഞാൻ ഇനിയും 13:9 വരികയാണ്. നാം ആ ഭാഗം വിട്ടിട്ടാണല്ലോ ഈ വ്യാഖ്യാനത്തിലേക്ക് വന്നത്. 13:9 നാം വായിക്കുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് കൊള്ളാമല്ലേ. ഈ ചെവി എന്ന് പറയുന്ന സാധനം നമ്മുടെ തലയുടെ രണ്ട് വശങ്ങളിലും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കേൾക്കരുതോ? പക്ഷേ ചോദ്യവും കർത്താവിൻ്റെ ഉത്തരവും ശ്രദ്ധിക്കുക. 10 പിന്നെ ശിഷ്യന്മാർ അടുക്ക വന്നു. അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. ആരോ പറയുകയുണ്ടായി, ഒരു ഉപമ എന്നാൽ സ്വർഗീയമായ അർത്ഥത്തോടു കൂടിയ ലൗകികമായ ഒരു കഥ ആകുന്നു എന്ന്. ഇത് വളരെ നല്ലൊരു നിർവചനം തന്നെയാണ്. അളക്കുക എന്ന ഉദ്ദേശത്തോടെ ഉപയോഗിക്കുന്ന ഒന്നിനെയാണ് ഉപമ എന്നതുകൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. നമുക്ക് മുൻപിൽ വെച്ച സ്വർഗീയ സത്യങ്ങളെ അളക്കുവാനാണ് യേശു ഉപമകൾ നൽകിയത്. അവൻ എന്തിനാകുന്നു അങ്ങനെ ചെയ്തത്? 13:11 നമുക്ക് നോക്കാം. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ദൈവവചനം അറിയണം എന്ന് ഒരു മനുഷ്യൻ വാഞ്ചിച്ചാൽ അവനതറിയാം. സത്യമറിയുവാൻ വാഞ്ചയുള്ളവർക്ക് അതറിയാൻ സാധിക്കും. അതേസമയം തന്നെ താങ്കൾക്ക് അതിന് നേരെ താങ്കളുടെ ചെവി അടച്ചു കളയാം. വിശാല മനസ്കർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വലിയ പങ്കാളുകളുണ്ട്. അവർ ദൈവവചനത്തിന് നേരെ തങ്ങളുടെ കാത് അടച്ചു കളയുന്നു. സുഹൃത്തെ, ദൈവവചനം കേൾക്കുവാൻ താങ്കൾക്ക് താല്പര്യമില്ല എങ്കിൽ താങ്കൾ അത് കേൾക്കില്ല. താങ്കൾക്ക് കേൾക്കുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, കേട്ടാൽ താങ്കളൊട്ട് ഗ്രഹിക്കത്തുമില്ല. മനസ്സിൻ്റെ ഒരുക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവവചനം കേൾക്കുവാൻ വാഞ്ചയുള്ള കാതുകൾ ആയിരിക്കണം താങ്കളുടേത്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം. ദൈവവചനത്തോടുള്ള വാഞ്ച ഉണ്ടാകുന്നത് ദൈവത്തോട് സ്നേഹമുണ്ടാകുമ്പോഴാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവവചനത്തോട് വാഞ്ചയില്ലാത്ത വ്യക്തികൾ ദൈവത്തെ സ്നേഹിക്കാത്തവരാണ്. റേഡിയോയിലൂടുള്ള ദൈവവചന പഠനം പ്രയോജനപ്പെടുത്തണം എന്ന് പലരോടും പറയുമ്പോൾ വളരെ മുഷിഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട്. അതേസമയം ചിലർ മറ്റെല്ലാ കാര്യങ്ങളും കളഞ്ഞിട്ട് ദൈവവചനം പഠിക്കുവാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ ആഗ്രഹത്തോടെ ഇരിക്കുന്നവർ ദൈവവചനത്താൽ തന്നെ തൃപ്തി പ്രാപിക്കും. 12 വരുമ്പോൾ നാം അവിടെ കാണുന്നത്, ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും, ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും. അല്പം സത്യം അറിഞ്ഞിട്ട് കൂടുതൽ സത്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ ദൈവം താങ്കൾക്കത് നൽകിത്തരും. സത്യം അറിയുവാൻ ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ താങ്കൾക്കത് ലഭിക്കാതിരിക്കുവാൻ ദൈവം പ്രത്യേകം ശ്രദ്ധിക്കും. കേൾക്കുവാനും ഗ്രഹിക്കുവാനും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാൾക്ക് ദൈവം ഒരിക്കലും വാതിൽ അടച്ചു കളയുകയില്ല. താൻ ഉപമകളാൽ സംസാരിച്ചതിൻ്റെ കാരണം ഇതത്രേ എന്ന് ദൈവം വളരെ വ്യക്തമാക്കുന്നു. കേൾക്കുവാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഈ പറയുന്നതൊന്നും മനസ്സിലാകില്ല. ക്രിസ്തുവിൻ്റെ ഉപമകളുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലായിടത്തും കാണുവാൻ സാധിക്കുന്ന പൊതുവായ സാധനങ്ങളെ എടുത്ത് അവൻ സംസാരിച്ചു. അന്നത്തെ ജനങ്ങൾക്ക് സുപരിചിതമായ വസ്തുക്കൾ, ആ ജനങ്ങൾക്ക് കാണാവുന്നതും അറിയാവുന്നതുമായ വസ്തുക്കളെ എടുത്ത് അതിലൂടെ വലിയ ആത്മീയ സത്യങ്ങളെ ക്രിസ്തു പഠിപ്പിച്ചു. പുല്ലിനെക്കുറിച്ചും കാറ്റിനെക്കുറിച്ചും മഴയെക്കുറിച്ചും അവൻ സംസാരിച്ചു. അത്തിവൃക്ഷവും അന്തരീക്ഷവും അവൻ്റെ ഉപമകളിൽ ഉണ്ടായിരുന്നു. സ്വർഗവും ഭൂമിയും ഒരുമിച്ച് ചേർത്ത് സംസാരിക്കുന്നത് അവൻ തൻ്റെ സന്തോഷമായി കണ്ടു. അതെ, റോസാ പുഷ്പത്തെക്കുറിച്ചും മുന്തിരിവള്ളിയെക്കുറിച്ചും ഗോതമ്പിനെക്കുറിച്ചും അവൻ സംസാരിച്ചു. കുരികിലുകളും കഴുകനും അവൻ്റെ ഉപമകളിൽ ഉണ്ടായിരുന്നു. സാധാരണ വാക്കുകളായിരുന്നിട്ടും ജ്ഞാനം നിറഞ്ഞവയായിരുന്നു അവ. അത് മനുഷ്യഹൃദയങ്ങളിൽ ആഴ്ത്തി എഴുതപ്പെട്ടു. സ്വർഗരാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്രേ വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ നാം കാണുന്നത്. അതായത്, തൻ്റെ നാമത്തിനു വേണ്ടി ഒരു ജനത്തെ വിളിച്ചു വേർതിരിക്കുന്നതിലൂടെ ഭൂമി എങ്ങുമുള്ള ദൈവത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണാധിപത്യം വെളിപ്പെടുത്തുന്നു. ഇന്ന് ദൈവം തൻ്റെ പരിപാടി പ്രാവർത്തികമാക്കുന്നത് സഭയിലൂടെയാണ്. അതായത്, ഓരോ സത്യവിശ്വാസികളും ഉൾപ്പെടുന്ന വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടം. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ ഒരു അവസ്ഥ ഇന്ന് നമുക്കുണ്ട്. ജനങ്ങളെ ദൈവം ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ആ പരിപാടിയിലാണ് ഈ അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിതയ്ക്കുന്നവൻ്റെ ഉപമ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് ഒന്ന് നോക്കാം. 24-ാം വാക്യത്തിലേക്കാണ് നാം ഇനിയും വരുന്നത്. 24-ാം വാക്യം, അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. വിതയ്ക്കുന്നവൻ്റെ ഉപമയിൽ കർത്താവ് എവിടെ നിർത്തിയോ അവിടെ നിന്നാണ് ഈ ഉപമ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഉപമയിൽ അവൻ പറഞ്ഞത് വിതയ്ക്കുന്നവൻ വിതച്ചതിൽ നാലിലൊരു ഭാഗം വിത്ത് മാത്രമേ നല്ല നിലത്ത് വീണുള്ളൂ എന്നാണ്. നാലിൽ മൂന്ന് ഭാഗം ഒന്നും ഉൽപ്പാദിപ്പിച്ചില്ല. കാരണം വചനം കേട്ട അവർ അതിനോട് നേരാംവണ്ണം പ്രതികരിച്ചില്ല. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവർ രക്ഷിക്കപ്പെട്ടില്ല. ദൈവവചനം കേട്ടവരിൽ നാലിലൊന്നും മാത്രമേ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടുള്ളൂ. തുറന്ന് പറഞ്ഞാൽ എൻ്റെ ശുശ്രൂഷയിൽ വചനം കേൾക്കുന്നവരിൽ നാലിലൊന്ന് പോലും ശരിയായി പ്രതികരിക്കുന്നുവോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്. ക്രിസ്തുവിനെ അംഗീകരിക്കുവാനുള്ള എൻ്റെ ക്ഷണത്തിന് പ്രതികരിക്കുന്നവരിൽ 10-ൽ ഒരാളെങ്കിലും സത്യസന്ധമായിട്ടായിരുന്നെങ്കിൽ ഞാൻ ഗോളടിക്കുന്നതിൻ്റെ ശരാശരി തരക്കേടില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ആരെങ്കിലും ഒരാൾ പോലും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. സ്വർഗരാജ്യത്തിൻ്റെ ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന്. ദൈവവചനം നാം ലോകത്തിന് നൽകുന്നു. അപ്പോൾ സംഭവിക്കുന്നത് ഒരു ചെറിയ കൂട്ടം പ്രതികരിക്കുന്നു. സ്വർഗരാജ്യത്തിൻ്റെ അവസ്ഥ ഇന്ന് ഭൂമിയിലുള്ളതിൻ്റെ വേറൊരു ഭാവം അത്രേ ഇനിയും നാം ചിന്തിക്കുവാൻ പോകുന്നത്. തൻ്റെ വയലിൽ നല്ല വിത്ത് വിതച്ച ഒരു മനുഷ്യൻ്റെ ചിത്രം, അതത്രേ നമുക്കിവിടെ ഉള്ളത്. 25-ാം വാക്യം നമുക്ക് നോക്കാം. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പൊയ്ക്കളഞ്ഞു. ആരാണ് ഉറങ്ങുന്നതെന്ന് ശ്രദ്ധിച്ചേ. അയ്യോ, ഇപ്പോൾ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു കേട്ടോ, ഈ ഉപമയുടെ കാര്യമാണ്. ഉറക്കം തൂങ്ങിയിരുന്ന് പ്രോഗ്രാം ശ്രദ്ധിക്കുന്നവർ എന്നെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇവിടെ നാം വായിച്ചത് മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു വന്നു എന്നത്രേ. ഒരു കാര്യം ഓർക്കേണ്ടത്, വിതയ്ക്കുന്നവൻ കർത്താവാകുന്നു. അവിടുന്ന് ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല. ശത്രു സാത്താനാകുന്നു. അവൻ ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതയ്ക്കുന്നു. കള എന്നത് ദുരുപദേശമാകുന്നു. ഇന്ന് അപ്രകാരത്തിലുള്ള വിത വളരെ ഉണ്ടെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമുക്കത് വിശദമായി ചിന്തിക്കണം. 26-ാം വാക്യം നമുക്ക് നോക്കാം. അവിടെ നാം വായിക്കുന്നത്, ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. ഗോതമ്പും കളയും കൂടി ആദ്യം ഒരുമിച്ച് വളരുവാൻ തുടങ്ങിയപ്പോൾ അവ തമ്മിൽ തിരിച്ചറിയുവാൻ വളരെ പ്രയാസമായിരുന്നു. അത് അങ്ങനെയാണല്ലോ. തുറന്നു പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിന് തലവേദനയായിരിക്കുന്ന മിക്ക പ്രത്യയശാസ്ത്രങ്ങളും മതാചാര സമ്പ്രദായങ്ങളും ഭീകര പ്രവർത്തനങ്ങളും ഒക്കെ ആരംഭത്തിൽ എന്തൊരു മധുരമായിരുന്നെന്നറിയാമോ? മതാചാര സമ്പ്രദായം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് കൾട്ട് ഗ്രൂപ്പുകളെയാണ്. ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെയുള്ള അനേകം കൂട്ടങ്ങളുണ്ട്. സമൂഹത്തെ ഉദ്ധരിക്കുവാനും സ്വാതന്ത്ര്യം നൽകി സംരക്ഷിക്കുവാനും പ്രതിജ്ഞാബദ്ധരായി വന്ന ഈ കൂട്ടങ്ങൾ ഇന്ന് തലവേദനയല്ലേ? ആധുനിക ഗുരുക്കന്മാരുടെ നിര ഇതിനൊരു നല്ല ഉദാഹരണം തന്നെ. വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഈ അജ്ഞതയിൽ കുടുങ്ങുന്നല്ലോ എന്നോർക്കുമ്പോഴാണ് സങ്കടം. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തെ, താങ്കൾ ഇന്ന് ദൈവമെന്ന് ചിന്തിക്കുന്ന ആ ഗുരു വെറും മനുഷ്യനാണ്. താങ്കളെപ്പോലെ സകല ബലഹീനതകളുമുള്ള മനുഷ്യൻ. ഒളിച്ചു വയ്ക്കുവാൻ താങ്കളെക്കാൾ കൂടുതൽ അയാൾക്ക് സാമർഥ്യമുണ്ടെന്നും കൂടുതൽ പബ്ലിസിറ്റി നൽകുവാൻ കയ്യിൽ പണമുണ്ടെന്നും ഒരു കാര്യം മാത്രമാണ് അയാൾക്കുള്ള പ്രത്യേകത. അയാളുടെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞാൽ താങ്കൾ ഒരിക്കലും പിന്നെ അയാളുടെ പിൻപേ പോകില്ല. ചില ശിഷ്യന്മാരൊക്കെ അതിൽ ചിലത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മതാചാര സമ്പ്രദായങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം ആദ്യം കുറെ നാളത്തേക്ക് നല്ലതായിരിക്കും. അതിൻ്റെ യഥാർത്ഥ അവസ്ഥ ആദ്യം ഒന്നും പിടികിട്ടുകയില്ല. ആദ്യത്തെ പ്രസംഗമൊക്കെ കെങ്കേമമായിരിക്കും. രക്ഷയുടെ ദൂതോ വിശുദ്ധീകരണത്തിൻ്റെ ദൂതോ ഒക്കെ അവർ നൽകും. പക്ഷെ മുൻപോട്ട് പോകുമ്പോൾ അവർ തെറ്റിയിരിക്കും. ആദ്യമൊക്കെ കേൾക്കുവാൻ സുഖമായിരിക്കും. നോക്കണേ, കോതമ്പിൻ്റെ ഇടയിൽ കള വിതയ്ക്കുന്നത് എത്ര വിചിത്രമായിട്ടാണ്! ആരും അറിയാതെ കാര്യം നടക്കും. അവർ പറയും യേശു വെറും മനുഷ്യനായിരുന്നു എന്ന്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ തന്നെ ദൈവപൈതലായി ജീവിക്കാമെന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ആരാണ് കളയ്ക്ക് ഉത്തരവാദി എന്ന് വിതച്ചവൻ അറിഞ്ഞു എന്ന് കാണുവാൻ പോവുകയാണ് 27 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ വന്നു, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. മനസ്സിലാക്കുവാനും വ്യാഖ്യാനിക്കുവാനും വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാകുന്നു ഇവിടെയുള്ളത്. നമ്മുടെ കർത്താവ് പറയുന്നത് കള വലിച്ചു പറിക്കുവാൻ ശ്രമിക്കേണ്ടതില്ല, അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. അവ വളർന്നു പൊങ്ങിക്കഴിയുമ്പോൾ ഏതാണ് കള ഏതാണ് ഗോതമ്പ് എന്ന് മനസ്സിലാക്കുവാൻ താങ്കൾക്ക് സാധിക്കും. രണ്ടും കൂടി വളരട്ടെ. ഒരാൾ വന്ന് എന്നോട് ഇപ്രകാരം ചോദിച്ചെന്നിരിക്കട്ടെ, നമ്മുടെ ലോകം നന്നായിക്കൊണ്ടിരിക്കുന്നു എന്നാണോ താങ്കൾ ചിന്തിക്കുന്നത്? അതിനുള്ള എൻ്റെ മറുപടി, അതെ, ഞാൻ ചിന്തിക്കുന്നത് ലോകം നന്നാകുന്നുണ്ട് എന്നത്രേ. പിന്നീട് വേറൊരാൾ വന്ന് ഇപ്രകാരം ചോദിച്ചെന്നിരിക്കട്ടെ, ലോകം ആകെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് പറയുന്ന മറുപടി, അതെ, ലോകം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ രണ്ട് മറുപടിയും കേട്ടിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഉരുണ്ട് കളിക്കുകയാണെന്നില്ലേ, കള്ളം പറയുകയാണെന്നില്ലേ? അല്ല സുഹൃത്തെ, ഞാൻ പറഞ്ഞത് രണ്ടും സത്യമാണ്. അല്ലാതെ എല്ലാവരെയും പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുകയല്ല. ഗോതമ്പ് വളരുന്നു, കളയും വളരുന്നു. ലോകം നന്നാകുന്നുണ്ട്, ഗോതമ്പ് വളർന്നു പൊങ്ങുന്നില്ലേ? ഇന്ന് നാം കാണുന്നത് പോലെ ദൈവവചന ഘോഷണം മറ്റൊരു കാലത്തും കണ്ടിട്ടില്ല. സകല ഭാഷക്കാരോടും ജാതിക്കാരോടും ഗോത്രക്കാരോടും സകലരോടും ദൈവവചനം അറിയിക്കുവാനുള്ള തീഷ്ണത ദൈവമക്കളുടെ ഇടയിൽ വർദ്ധിച്ചു കാണുന്നുണ്ട്. അതിനുവേണ്ടി എന്തെല്ലാം മാധ്യമങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇൻ്റർനെറ്റ് ആയാലും അതുപോലെ തന്നെ റേഡിയോ ആയാലും ടെലിവിഷൻ ആയാലും കാസറ്റുകളായാലും പോയി പറയുന്നതായാലും കൺവെൻഷൻ, എന്തെല്ലാം വിധത്തിലുള്ള കൺവെൻഷനുകൾ! ഇതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തെ സ്നേഹിക്കുകയും അതിനുവേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായ അനേകം വിശുദ്ധന്മാരുണ്ട്. സുഹൃത്തെ, കോതമ്പ് വളരുന്നു, ഒരു സംശയവുമില്ല, കോതമ്പ് ശരിക്കും വളരുന്നുണ്ട്. അതേസമയം തന്നെ ലോകം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്, വളരെയധികം കളകളും വളരുന്നുണ്ട്. ഞാൻ ശുശ്രൂഷ ആരംഭിച്ച ആദ്യകാലങ്ങളിൽ ചിന്തിച്ചു, ഞാൻ ശുശ്രൂഷ ചെയ്യുന്നിടത്ത് കുറെ വൃത്തിയാക്കലൊക്കെ നടത്താം എന്ന്, വേണ്ടാത്തതൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ശുദ്ധീകരിച്ച് പ്രവർത്തിക്കാമെന്ന്. ഒടുവിൽ ഞാൻ എൻ്റെ ലക്ഷ്യം തിരിക്കേണ്ടി വന്നു. വൃത്തിയാക്കി കിട്ടിയത് എന്നെയാണ്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നിടത്ത് നേരെ ആക്കുവാൻ എന്നാൽ സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ വെറുതെ അതിനുവേണ്ടി പരിശ്രമിച്ച് നിരാശപ്പെടേണ്ടതില്ല എന്ന് ഞാൻ ഉറച്ചു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്നും ഇതുപോലുള്ള മറ്റു ഭാഗങ്ങളിൽ നിന്നും ഞാൻ ഗ്രഹിച്ചത് എൻ്റെ ജോലി വചനം പ്രസംഗിക്കുക എന്നത് മാത്രമാണെന്ന്. ഓടി നടന്ന് കള പിഴുതു മാറ്റുവാൻ മേലിൽ എന്നെ കിട്ടില്ല. കാരണം കള പിഴുമ്പോൾ അതോടുകൂടെ നല്ല ഗോതമ്പും പിഴുതു പോകുവാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് എൻ്റെ ജോലി കള പറിക്കുക എന്നതല്ല, വിത്ത് വിതയ്ക്കുക എന്നതത്രേ. വചനമാകുന്ന വിത്ത്. പ്രിയ സഭാ ശുശ്രൂഷക, കള പറിച്ച് സമയം കളയേണ്ടതില്ല, അത് ദൈവം ചെയ്തുകൊള്ളും. അത് വളർന്നു കാണുന്നത് താങ്കൾക്ക് തലവേദനയായിരിക്കാം, എന്ത് ചെയ്യാം, ദൈവം പറഞ്ഞതല്ലേ, അതവിടെ നിൽക്കട്ടെ. ദൈവം തന്നെ അതിനെ കൈകാര്യം ചെയ്തുകൊള്ളും. ഇനിയും വേറൊരു ഉപമ, 31-ഉം 32-ഉം വാക്യങ്ങൾ. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം. അത് ഒരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. ഇവിടെ ഒരു കടുകുമരം സഭയുടെയോ ഒരു ദൈവവേദലിൻ്റെയോ പ്രതീകമാകുവാനിടയില്ല. സാധാരണയായി വിശ്വാസികളെ ഫലവൃക്ഷങ്ങളോട് സാമ്യപ്പെടുത്തിയാണ് സംസാരിച്ചിട്ടുള്ളത്. കടുക് ആഹാര പദാർത്ഥങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കുന്ന വസ്തു എന്നല്ലാതെ ഒരു ആഹാര സാധനമായി അതിനെ കാണുവാൻ സാധ്യമല്ല. കടുക് കഴിച്ചു വയറ് നിറച്ചവരെ താങ്കൾ കണ്ടിട്ടുണ്ടോ? ഗോതമ്പ് പോലെ വിറ്റാമിൻ നിറഞ്ഞ സാധനമൊന്നുമല്ല കടുക്. കടുക് വറുത്ത് കറിക്കും മറ്റും രുചി കൂട്ടുക മാത്രമാണല്ലോ നാം ചെയ്യാറുള്ളത്. ചുരുക്കി പറഞ്ഞാൽ താങ്കൾക്ക് ഒരു ആഹാരമാക്കി കഴിച്ച് ജീവിക്കാവുന്ന സാധനമല്ല കടുക്. കടുകിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്ലാവ് പോലോ മാവ് പോലോ ഒരു വലിയ മരമായിട്ടൊന്നും തീരുന്നതല്ല കടുക് ചെടി. തരിശു നിലങ്ങളിൽ കൂടുതലായി വളരുന്ന ഒരു കുറ്റിച്ചെടിയാകുന്നു ഇത്. നമ്മുടെ നാട്ടിൽ കടുക് കൃഷി കാര്യമായിട്ടില്ല. കടുകുമണി എല്ലാ വിത്തിലും ചെറിയതെങ്കിലും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ നാട്ടിൽ ഒരു അമിത കൃത്രിപ്പുകാരൻ ഈ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടുപിടിച്ചു. എവിടെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കി നടക്കുകയാണല്ലോ ഇക്കൂട്ടർ. ഇയാളുടെ കണ്ടുപിടുത്തം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, കടുകുമണി എല്ലാ വിത്തിലും ചെറിയ വിത്തല്ലായിരുന്നു. ബൈബിളിൽ ഒരു തെറ്റ് കണ്ടുപിടിച്ചതിൽ അയാൾക്കുണ്ടായിരുന്ന സന്തോഷമൊന്നും പറയണ്ടായിരുന്നു. എല്ലാ വിത്തിലും ചെറുതെന്ന് അത് പറഞ്ഞതുകൊണ്ട് നമ്മുടെ കർത്താവ് അർത്ഥമാക്കിയത് എന്താണ്? താൻ ആരോട് സംസാരിക്കുന്നുവോ ആ ജനങ്ങൾക്കറിയാമായിരുന്ന ഏറ്റവും ചെറിയ വിത്ത് അന്ന് കടുകായിരുന്നു. മാത്രമല്ല, കടുക് ഉൾപ്പെടുന്ന സസ്യവർഗത്തിലെ എല്ലാ വിത്തിലും ഏറ്റവും ചെറുത് കടുകുമണി ആകുന്നു എന്നത്ര ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വളരെ ചെറിയൊരു വിത്താണ്. ഈ വിഷയത്തെക്കുറിച്ച് താങ്കൾക്കും സംശയമുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ മാറിയോ? എന്നിട്ട് പറയുന്നു, എങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായിത്തീരുന്നു. ഒരു കുറ്റിച്ചെടി മാത്രമായിത്തീരേണ്ട ഈ ചെറിയ വിത്ത് ശരിക്കും വളമൊക്കെ ലഭിച്ചപ്പോൾ ഒരു വൃക്ഷമായി തീർന്നു. ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി. ഈ ഉപമ സമസ്ത ക്രൈസ്തവ ലോകത്തിൻ്റെ ബാഹ്യമായ വളർച്ചയെ വെളിപ്പെടുത്തുമ്പോൾ, പുളിച്ച മാവിൻ്റെ ഉപമ സമസ്ത ക്രൈസ്തവ ലോകത്തിൻ്റെ ആന്തരിക അവസ്ഥയെയാണ് സംസാരിക്കുന്നത്. സഭ ലോകത്തിന് രൂപഭേദം വരുത്തിയിട്ടില്ല, പക്ഷെ അതിന് ലോകത്തിൽ അതിമഹത്തായ ഒരു സ്വാധീനമുണ്ട്. ക്രിസ്തുമാർഗം ചെന്നെത്തിയിട്ടുള്ള എല്ലാ ഇടങ്ങളെയും ക്രൈസ്തവ ലോകം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. സംഘടിത സഭയുടെ ബാഹ്യ വളർച്ചയാണ് ഈ ഉപമ വെളിപ്പെടുത്തുന്നത്. ലോകവും സഭയും ഇന്ന് ഭയാനകമാവണ്ണം കൂടിക്കലർന്ന അവസ്ഥയിലാണ്. സഭയിലെ മനുഷ്യനും ലോകത്തിലെ മനുഷ്യനും തമ്മിലൊരു വ്യക്തമായ സമന്വയിക്കൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിലും പ്രവൃത്തിയിലും അവർ രണ്ടുപേരും ഇന്ന് ഏതാണ്ട് ഒരുപോലെയാണ്. എന്താ വ്യത്യാസം? അല്ല, വ്യത്യാസം അരുതെന്നാണല്ലോ പലരുടെയും ഭാഷ്യം. ലോകമനുഷ്യൻ കൈക്കൂലി വാങ്ങുന്നു, ക്രിസ്തീയ സഭയിൽ അംഗമായിരിക്കുന്നവനും കൈക്കൂലി വാങ്ങുന്നു. രണ്ടുപേരും കള്ളുകുടിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. ക്രിസ്തുവിൻ്റെ ശിഷ്യനെന്ന് വാദോരാതെ പറയുന്നവൻ വെട്ടിപ്പിൻ്റെ ആശാനായിരിക്കുന്നു. ഈ വീരവാദം മുഴക്കാതെ അനാത്മീയനും വെട്ടിപ്പ് നടത്തുന്നു. എന്താ സുഹൃത്ത് ഒരു വ്യത്യാസം? ഒരു ക്രിസ്തു ശിഷ്യൻ ഭൂമിയുടെ ഉപ്പാകണ, കടുകുമണിയല്ല, ദുഷിപ്പിനെ തടയുന്ന ഉപ്പ്. ഇവിടെ പറയുന്ന ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം ഈ വൃക്ഷം വലുതായി എന്ന്. ഈ പറവകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വിവിധ സഭാവിഭാഗങ്ങളാകുന്നു എന്നൊരു ദുരുപദേശക്കാരൻ ഒരിക്കൽ പ്രസംഗിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അയാൾ മർത്തോമ പറവകളെക്കുറിച്ചും CSI പറവകളെക്കുറിച്ചും യാക്കോബായ പറവകളെക്കുറിച്ചും പെന്തക്കോസ് പറവകളെക്കുറിച്ചും ഒക്കെ വാചാലമായി സംസാരിച്ചു. പക്ഷേ അപ്രകാരത്തുള്ള വ്യാഖ്യാനം ഈ അധ്യായത്തിലെ തന്നെ ആദ്യത്തെ ഉപമയിൽ പറവകൾക്ക് ക്രിസ്തു കൊടുത്ത വ്യാഖ്യാനത്തിന് യോജിക്കാത്തോന്നത്രേ. താങ്കൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? ഈ പ്രഭാഷണത്തിലെ ഉപമകളിൽ പറഞ്ഞിരിക്കുന്ന പറവകൾ ഒരു നല്ല കാര്യമായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിൽ നമുക്ക് സംശയം വേണ്ട. അവ ദുഷ്ടതയെ പ്രതിനിധീകരിക്കുന്നവയെ അത്രേ. വഴിയരികെ വീണ വിത്ത് എടുത്തുകൊണ്ടു പോയി കളഞ്ഞത് പറവകളായിരുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞത് അവ ശത്രുവായ സാത്താനെ പ്രതിനിധീകരിക്കുന്നു എന്നത്രേ. വളരെയധികം വൃത്തികെട്ട പറവകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കടുകുമരമാണ് ഇന്നത്തെ ക്രൈസ്തവ ലോകം എന്ന് ഞാൻ ഭയപ്പെടുന്നു. കള കൊണ്ട് നിറഞ്ഞ ഒരു കൂട്ടം പറവകളെ കൊണ്ട് മൂടിയ ഒരു കടുകുമരം, ഇത് തികച്ചും ഒരു ശോചനീയ അവസ്ഥ തന്നെ. വിശുദ്ധിക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടത്തിൽ അശുദ്ധി എന്ന് മാത്രമല്ല, സാത്താൻ കുടികിടക്കുന്നു എന്ന് പറഞ്ഞാൽ ചിന്തിക്കൂ. അതുകൊണ്ടല്ലേ ഈ തല്ലും വഴക്കും കോടതി കയറ്റവും കൊല്ലും കൊലയും. ആരും ആർക്കും വഴങ്ങാത്ത മനോഭാവം സാത്താൻ്റെ തന്ത്രമല്ലാതെ വേറെ എന്താണ്? സ്ഥാനത്തിനും മാനത്തിനുമായി എന്തും ചെയ്യുവാൻ അരമുറുക്കിയിരിക്കുന്ന കൂട്ടരല്ലേ ഇന്ന് നാം? നമ്മുടെ ഈ തലതല്ലിക്കീറലിൽ കൊണ്ട് സാത്താൻ മാറി നിന്ന് ചിരിക്കുകയാണ്. നോക്കണേ, എത്ര ഭയാനകമായ ഒരു അന്തരീക്ഷം ഇല്ലേ. ഈ അന്തരീക്ഷത്തെ കർത്താവ് കൂടുതലായി വിശദീകരിക്കുന്നതാണ് തുടർന്നുള്ള ഉപമകളിൽ നാം കാണുന്നത്. അത് പഠിക്കുന്നതിന് മുൻപായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് പക്ഷമായി സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നല്ല നിലത്ത് വീണ വിത്തുപോലെ വചനം അംഗീകരിക്കുന്നവരായി തീരുവാൻ